ദൈവനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് ജൂൺ മാസം 23-ാം തീയതി. തിരുവചനത്തിൽ നിന്നും എസ്തേറിൻ്റെ പുസ്തകം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ ഇന്ന് വായിക്കുന്നു. അങ്ങനെ രാജാവും ഹാമാനും എസ്തേർ രാജ്ഞിയോട് കൂടെ വിരുന്ന് കഴിക്കുവാൻ ചെന്നു. 2-ാം ദിവസവും വീഞ്ഞു വിരുന്നിൻ്റെ സമയത്ത് രാജാവ് എസ്തേറിനോട്, എസ്തേർ രാജ്ഞിയെ, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു. അതിന് എസ്തേർ രാജ്ഞി, രാജാവെ, എന്നോട് കൃപയുണ്ടെങ്കിൽ, രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ. ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെയും എൻ്റെ ജനത്തെയും വിറ്റുകളഞ്ഞിരിക്കുന്നുവല്ലോ. എന്നാൽ ഞങ്ങളെ ദാസീദാസന്മാരായി വിറ്റിരുന്നു എങ്കിൽ വൈരിക്ക് രാജാവിൻ്റെ നഷ്ടത്തിന് തക്ക പ്രതിശാന്തി കൊടുപ്പാൻ കഴിവില്ലെന്ന് വരികിലും ഞാൻ മിണ്ടാതെ ഇരിക്കുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അഹശ്വരേഷ് രാജാവ് എസ്തേർ രാജ്ഞിയോട്, അവൻ ആർ? ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ എവിടെയെന്ന് ചോദിച്ചു. അതിന് എസ്തേർ, വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുമ്പിൽ ഭ്രമിച്ചുപോയി. രാജാവ് ക്രോധത്തോടെ വീഞ്ഞു വിരുന്ന് വിട്ടെഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് പോയി. എന്നാൽ രാജാവ് തനിക്ക് അനർത്ഥം നിശ്ചയിച്ചു എന്ന് കണ്ടിട്ട് ഹാമാൻ തൻ്റെ ജീവരക്ഷയ്ക്കായി എസ്തേർ രാജ്ഞിയോട് അപേക്ഷിപ്പാൻ നിന്നു. രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീണ്ടും വീഞ്ഞു വിരുന്നുശാലയിലേക്ക് വന്നപ്പോൾ എസ്തേർ ഇരിക്കുന്ന മെത്തമേൽ ഹാമാൻ വീണ് കിടന്നിരുന്നു. അന്നേരം രാജാവ്, ഇവൻ എൻ്റെ മുമ്പാകെ അരമനയിൽ വെച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞു. ഈ വാക്ക് രാജാവിൻ്റെ വായിൽ നിന്ന് വീണ ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. അപ്പോൾ രാജാവിൻ്റെ ഷണ്ണന്മാരിൽ ഒരുത്തനായ ഹർബോന, ഇത് രാജാവിൻ്റെ നന്മയ്ക്കായി സംസാരിച്ച മൃദേഖായിക്ക് ഹാമാൻ ഉണ്ടാക്കിയതായി 50 മുഴം ഉയരമുള്ള കഴുമരം ഹാമാന്റെ വീട്ടിൽ നിൽക്കുന്നു എന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചു. അതിന്മേൽ തന്നെ അവനെ തൂക്കിക്കളവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഹാമാനെ അവൻ മൃദേഖായ്ക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു. അന്ന് അഹശ്വരേഷ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് എസ്തേർ രാജ്ഞിക്ക് കൊടുത്തു. മൊർദേഖായിക്ക് തന്നോടുള്ള ചാർച്ച ഇന്നതെന്ന് എസ്തേർ അറിയിച്ചതുകൊണ്ട് അവൻ രാജസന്നിധിയിൽ പ്രവേശം പ്രാപിച്ചു. രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തൻ്റെ മോതിരം ഊരി മൊർദേഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദേഖായിയെ ഹാമാന്റെ വീട്ടിന് മേൽവിചാരകനാക്കി വെച്ചു. എസ്തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ചു. അവൻ്റെ കാൽക്കൽ വീണു. ആഗാഗനായ ഹാമാന്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണമെന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. രാജാവ് പൊൻചെങ്കോൽ എസ്തേറിൻ്റെ നേരെ നീട്ടി എസ്തേർ എഴുന്നേറ്റ് രാജസന്നിധിയിൽ നിന്ന് പറഞ്ഞത്, രാജാവിന് തിരുവുള്ളമുണ്ടായി, തിരുമുമ്പാകെ എനിക്ക് കൃപ ലഭിച്ച് രാജാവിന് കാര്യം ന്യായമെന്ന് ബോധിച്ച് തൃക്കണ്ണിൽ ഞാനും പ്രിയയായിരിക്കുന്നുവെങ്കിൽ രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാരെ മുടിച്ചു കളയണമെന്ന് ആഗാഗ്യനായ ഹമ്മദാഥിയുടെ മകൻ ഹാമാൻ എഴുതിയ ഉപായലേഖനങ്ങളെ ദുർബലപ്പെടുത്തേണ്ടതിന് കൽപ്പനയായിക്കണമേ. എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും? എൻ്റെ വംശത്തിൻ്റെ നാശവും ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും? അപ്പോൾ അഹശ്വരേശ് രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മൊർദേഖായിയോടും കൽപ്പിച്ചത്, ഞാൻ ഹാമാന്റെ വീട് എസ്തേറിന് കൊടുത്തുവല്ലോ. അവൻ യഹൂദന്മാരെ കയ്യേറ്റം ചെയ്യുവാൻ പോയതുകൊണ്ട് അവനെ കഴുമരത്തിന്മേൽ തൂക്കിക്കളഞ്ഞു. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിൻ്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിടുവിൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. അങ്ങനെ സീവാൻ മാസമായ 23-ാം തീയതി തന്നെ രാജാവിൻ്റെ രായസക്കാരെ വിളിച്ചു. മൊർദേഖായി കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ യഹൂദന്മാർക്കും ഹിന്ദുദേശം മുതൽ കൂശി വരെയുള്ള 127 സംസ്ഥാനങ്ങളിലെ രാജപ്രതിനിധികൾക്കും ദേശാധിപതിമാർക്കും അസംസ്ഥാന പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജാതിക്ക് അതത് ഭാഷയിലും യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും എഴുതി. അവൻ അഹശ്വരേശ് രാജാവിൻ്റെ നാമത്തിൽ എഴുതിച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് ലേഖനങ്ങളെ രാജാവിൻ്റെ അശ്വഗണത്തിൽ വളർന്ന് രാജകാര്യത്തിന് ഉപയോഗിക്കുന്ന തുരുഗങ്ങളുടെ പുറത്ത് കയറി ഓടിക്കുന്ന അഞ്ചൽക്കാരുടെ കൈവശം കൊടുത്തയച്ചു. അവയിൽ രാജാവ് അഹശ്വരേശ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിൻ്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ചു കൊന്നുമുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു. അന്നത്തേക്ക് യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. അങ്ങനെ അഞ്ചൽക്കാർ രാജകീയ തുരങ്കങ്ങളുടെ പുറത്ത് കയറി രാജാവിന്റെ കൽപ്പനയാൽ നിർബന്ധിതരായി ബന്ധപ്പെട്ട് ഓടിച്ചുപോയി. ശൂശൻ രാജധാനിയിലും തീർപ്പ് പരസ്യം ചെയ്തു. എന്നാൽ മൊർദ്ദേഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂശൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളിന്മേൽ വീണിരുന്നത് കൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി രാജാവിന്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കുമെന്ന് ആശിച്ചതും നേരെ മറിച്ച് യഹൂദന്മാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ അഹശ്വരേഷ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാർ തങ്ങളുടെ പട്ടണങ്ങളിൽ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ചവരെ കയ്യേറ്റം ചെയ്യേണ്ടതിന് ഒന്നിച്ചുകൂടി. അവരെയുള്ള പേടി സകല ജാതികളുടെയും മേൽ വീണിരുന്നതുകൊണ്ട് ആർക്കും അവരോട് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ല. സകല സംസ്ഥാന പ്രഭുക്കന്മാരും രാജപ്രതിനിധികളും ദേശാധിപതികളും രാജാവിന്റെ കാര്യക്കാരന്മാരും മൊർദ്ദേഖായിയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നത് കൊണ്ട് യഹൂദന്മാർക്ക് സഹായം ചെയ്തു. മൊർദ്ദേഖായി രാജധാനിയിൽ മഹാനായിരുന്നു. മൊർദ്ദേഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവന്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെ ഒക്കെയും വെട്ടിക്കൊന്നു, മുടിച്ചു കളഞ്ഞു. തങ്ങളെ പകച്ചവരോട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചു. ശൂശൻ രാജധാനിയിൽ യഹൂദന്മാർ 500 പേരെ കൊന്നുമുടിച്ചു. പർഷൻ ദാഥ, ദൽഫോൻ, അസ്പാഥ, ഓറാഥ, അതല്യ, അരിദാഥ, പർമസ്ഥ, അരീസായി, അരീദായി, വയസാധ എന്നിങ്ങനെ ഹമ്മദാഥയുടെ മകനായി യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ 10 പുത്രന്മാരെയും അവർ കൊന്നുകളഞ്ഞു. എന്നാൽ കവർച്ചയ്ക്ക് അവർ കൈനീട്ടിയില്ല. ശൂശൻ രാജധാനിയിൽ അവർ കൊന്നവരുടെ സംഖ്യ അന്ന് തന്നെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് എസ്തർ രാജ്ഞിയോട്, യഹൂദന്മാർ ശൂശൻ രാജധാനിയിൽ 500 പേരെയും ഹാമാന്റെ 10 പുത്രന്മാരെയും കൊന്നുമുടിച്ചു. രാജാവിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ എന്ത് ചെയ്തിരിക്കും? ഇനിയും നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. ഇനിയും നിന്റെ ആഗ്രഹം എന്ത്? അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു. അതിന് എസ്തർ, രാജാവിന് തിരുവള്ളമുണ്ടായി. ശൂശനിലെ യഹൂദന്മാർ ഇന്നത്തെ തീർപ്പ് പോലെ നാളെയും ചെയ്യുവാൻ അനുവദിക്കുകയും ഹാമാന്റെ 10 പുത്രന്മാരെയും കഴിമരത്തിന്മേൽ തൂക്കിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു കൊള്ളുവാൻ രാജാവ് കൽപ്പിച്ചു. ശൂശനിൽ തീർപ്പ് പരസ്യമാക്കി. ഹാമാന്റെ 10 പുത്രന്മാരെ അവർ തൂക്കിക്കളഞ്ഞു. ശൂശനിലെ യഹൂദന്മാർ ആദാർ മാസം 14-ാം തീയതിയും ഒന്നിച്ചുകൂടി ശൂശനിൽ 300 പേരെ കൊന്നു. എങ്കിലും കവർച്ചയ്ക്ക് അവർ കൈനീട്ടിയില്ല. രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ശേഷം യഹൂദന്മാർ ആദാർ മാസം 13-ാം തീയതി ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്കായി പൊരുത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമം പ്രാപിച്ചു. അവർ തങ്ങളുടെ വൈരികളിൽ 75,000 പേരെ കൊന്നുകളഞ്ഞു. എങ്കിലും കവർച്ചയ്ക്ക് കൈനീട്ടിയില്ല. ആ മാസം 14-ാം തീയതിയോ അവർ വിശ്രമിച്ച് വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് അതിനെ ആചരിച്ചു. ശൂശനിലെ യഹൂദന്മാർ ആ മാസം 13-ാം തീയതിയും 14-ാം തീയതിയും ഒന്നിച്ചുകൂടി. 15-ാം തീയതി അവർ വിശ്രമിച്ചു. അതിനെ വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് ആചരിച്ചു. അതുകൊണ്ട് മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടുപുറങ്ങളിലെ യഹൂദന്മാർ ആദാർ മാസം 14-ാം തീയതിയെ സന്തോഷവും വിരുന്നുള്ള ദിവസവും ഉത്സവദിനവുമായിട്ട് ആചരിക്കുകയും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്യുന്നു. ആണ്ടുതോറും ആദാർ മാസം 14-ാം 15-ാം തീയതിയെ യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസങ്ങളായിട്ടും ദുഃഖം അവർക്ക് സന്തോഷമായും വിലാപം ഉത്സവമായും തീർന്ന മാസമായിട്ടും ആചരിക്കണമെന്നും അവയെ വിരുന്നും സന്തോഷമുള്ള നാളുകളും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങളും ദരിദ്രന്മാർക്ക് ദാനധർമ്മങ്ങളും കൊടുക്കുന്ന നാളുകളുമായിട്ട് ആചരിക്കണമെന്നും അഹശ്വരോശ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും സമീപത്തും ദൂരത്തുമുള്ള സകല യഹൂദന്മാർക്കും ചട്ടമാക്കേണ്ടതിനും മൊർദ്ദേഖായി ഈ കാര്യങ്ങൾ എഴുതി അവർക്ക് എഴുത്തയച്ചു. അങ്ങനെ യഹൂദന്മാർ തങ്ങൾ അടങ്ങിയിരുന്നതും മൊർദ്ദേഖായി തങ്ങൾക്ക് എഴുതിയിരുന്നതുമായ കാര്യം ഒരു ചട്ടമായി കൈക്കൊണ്ടു. ആഗാഗ്യനായ ഹമദാഥയുടെ മകനായി എല്ലാ യഹൂദന്മാരുടെയും ശത്രുവായ ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് അവരുടെ നേരെ ഉപായം ചിന്തിക്കുകയും അവരെ നശിപ്പിച്ച് മുടിക്കേണ്ടതിന് പൂരെന്ന ചീട്ട് ഇടിവിക്കുകയും കാര്യം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവൻ യഹൂദന്മാർക്ക് വിരോധമായി ചിന്തിച്ചിരുന്ന ഉപായം അവൻ്റെ തലയിലേക്ക് തന്നെ തിരിയുവാനും അവനെയും അവൻ്റെ പുത്രന്മാരെയും കഴിമരത്തുമേൽ തൂക്കിക്കളവാനും രാജാവ് രേഖാമൂലം കൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അവർ ആ നാളുകൾക്ക് പൂര് എന്ന പദത്താൽ പൂരീം എന്ന് പേർ വിളിച്ചു. ഈ എഴുത്തിലെ സകല വൃത്താന്തങ്ങളും ആ കാര്യത്തിൽ അവർ തന്നെ കണ്ടവയും അവർക്ക് സംഭവിച്ചവയും നിമിത്തം യഹൂദന്മാർ ഈ രണ്ട് ദിവസങ്ങളെയും അവയുടെ ചട്ടവും കാലവും അനുസരിച്ച് ആണ്ടുതോറും വീഴ്ച കൂടാതെ ആചരിക്കത്തക്കവണ്ണം ഈ ദിവസങ്ങൾ തലമുറ തലമുറയായി സകല വംശങ്ങളിലും സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഓർക്കത്തക്കവണ്ണവും ഈ പൂരീം ദിവസങ്ങൾ യഹൂദന്മാരുടെ മധ്യയിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയോ അവയുടെ ഓർമ്മ തങ്ങളുടെ സന്തതിയിൽ നിന്ന് വിട്ടുപോകുകയോ ചെയ്യാത്ത പ്രകാരവും തങ്ങൾക്കും സന്തതികൾക്കും അവരോട് ചേരുവാനുള്ള എല്ലാവർക്കും ചട്ടമായി കൈക്കൊണ്ടു. പൂരീം സംബന്ധിച്ച ഈ രണ്ടാം ലേഖനം സ്ഥിരമാക്കേണ്ടതിന് അബിഹയിലിന്റെ മകളായ എസ്തേർ രാജ്ഞിയും യഹൂദനായ മൊർദ്ദേഖായിയും സർവാധികാരത്തോടും കൂടെ എഴുത്ത് എഴുതി. യഹൂദനായ മൊർദ്ദേഖായിയും എസ്തേർ രാജ്ഞിയും അവർക്ക് ചട്ടമാക്കിയിരുന്നത് പോലെയും അവർ തന്നെ തങ്ങളുടെ ഉപവാസത്തിൻ്റെയും കരച്ചിലിൻ്റെയും സംഗതികളെ തങ്ങൾക്കും സന്തതികൾക്കും ചട്ടമാക്കിയിരുന്നത് പോലെയും ഈ പൂരീം ദിവസങ്ങളെ നിശ്ചിത സമയത്ത് തന്നെ സ്ഥിരമാക്കേണ്ടതിന് അവൻ അഹശ്വരേശിന്റെ രാജ്യത്തിലുൾപ്പെട്ട 127 സംസ്ഥാനങ്ങളിലെ സകല യഹൂദന്മാർക്കും സമാധാനവും സത്യവുമായുള്ള വാക്കുകളോട് കൂടിയ എഴുത്ത് അയച്ചു. ഇങ്ങനെ എസ്തേറിന്റെ ആജ്ഞയാൽ പൂരീം സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പായി. അത് പുസ്തകത്തിൽ എഴുതി വെച്ചു. അനന്തരം അഹശ്വരേശ് രാജാവ് ദേശത്തിനും സമുദ്രത്തിലെ ദ്വീപുകൾക്കും ഒരു കരം കൽപ്പിച്ചു. അവന്റെ ബലത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും സകല വൃത്താന്തങ്ങളും രാജാവ് മൊർദ്ദേഖായി ഉയർത്തിയ ഉന്നത പദവിയുടെ വിവരവും മേദ്യയിലെയും പാർസിയിലെയും രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യഹൂദനായ മൊർദ്ദേഖായി അഹശ്വരേശ് രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6 അധ്യായം വായിക്കുന്നു. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പുറപ്പെടുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, "നിങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചരിക്കും" എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖറോസ്, നിക്കാനൂർ, തിമോൻ, പർമനാസ്, യഹൂദമതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റു സ്തെഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, "ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു" എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി. അവനെ നേരെ ചെന്നു അവനെ ന്യായദിവസംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി. "ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. ആ നസറനായ യേശു ഈ സ്ഥലം നശിപ്പിച്ചു, മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു" എന്ന് പറയിച്ചു. ന്യായദിവസംഘത്തിൽ ഇരുന്നവരെല്ലാവരും അവനെ ഉറ്റുനോക്കി. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. പ്രിയമുള്ളവരെ, ദൈവവചനത്തിലെ ഒരു ചരിത്ര പുസ്തകമെന്ന് അറിയപ്പെടുന്ന എസ്തേറിൻ്റെ പുസ്തകവും ഇന്ന് നാം വായിക്കുകയുണ്ടായി. ഇന്ന് നാം അത് വായിച്ചു തീർക്കും.
എസ്തറിൻ്റെ പുസ്തകം ചരിത്ര പുസ്തകമായി അറിയപ്പെടുമ്പോൾ തന്നെ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ആശയ്ക്കും പ്രതീക്ഷയ്ക്കും വക നൽകുന്ന ഒരു സംഭവ ചരിത്രമായി ഈ പുസ്തകം, അതിലെ വിവരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. സാധാരണ ഒരു പെൺകുട്ടിയായിരുന്ന എസ്തർ മറ്റാരെക്കാളും ഉന്നത പദവിയോ യോഗ്യതയോ ശ്രേഷ്ഠതയോ ഒന്നുമില്ലാതിരുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ പെൺകുട്ടി. മാതാപിതാക്കൾ പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ തൻ്റെ ചിറ്റപ്പനോടൊപ്പം വളരുന്ന ആ അവസരത്തിൽ ദൈവം അവളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി. ദൈവം അവളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി എന്ന് പറയുമ്പോൾ, യഹൂദ ജനത ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ഇവിടുത്തെ വിഷയം യഹൂദ ജനതയ്ക്ക് നേരിടുന്ന പീഡയും അവർക്കെതിരായിട്ടുള്ള ശത്രുവിൻ്റെ കണക്കുകൂട്ടലുകളും പദ്ധതികളും, അവരെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളും മെനയുന്ന ആ സംവിധാനങ്ങളാണ് ഒരു ഭരണകൂടം മുഴുവനായി അവിടെ ചെയ്യുവാൻ ഒരുങ്ങുന്നത്. എന്നാൽ അതിനൊരു പ്രതിവിധിയായി തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ദൈവം കരങ്ങളിലെടുത്ത ഒരു വ്യക്തിയായിരുന്നു എസ്തർ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എസ്തറിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച തൻ്റെ ചിറ്റപ്പൻ മൊർദെഖായി. ഇവിടെ നാം നോക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ, അവർക്ക് തക്ക സമയത്ത് വിടുതൽ നൽകുവാൻ, അവരെ രക്ഷിക്കുവാൻ, ഏത് നിലവരെയും പോകുവാനും അത് ചെയ്ത് എടുക്കുവാനും ദൈവം വിശ്വസ്തനാണ്, അതിന് ദൈവം ഒരുങ്ങുന്നവൻ തന്നെയാണ് എന്ന് ഈ ചരിത്ര രേഖ നമ്മെ മനസ്സിലാക്കി തരുന്നു. ഇവിടെ ശത്രുവായി യഹൂദ ജനതയുടെ ശത്രുക്കളുടെ പ്രധാന എതിരാളിയായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ഹാമാനെയാണ്. ഈ ഹാമാനെ പറ്റി നോക്കുമ്പോൾ അവൻ്റെ സ്വഭാവവും അവൻ്റെ കണക്കുകൂട്ടലും എടുത്തു നോക്കുമ്പോൾ ഇവനിൽ വ്യാപരിച്ച ആ ശക്തിയെ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ചരിത്ര രേഖകൾ നാം നോക്കുമ്പോൾ എല്ലാ കാലത്തും യഹൂദ ജനതയ്ക്കെതിരായിട്ട് രോഷം മൂണ്ട് നിൽക്കുന്ന ശത്രുക്കളെ നമുക്ക് കാണുവാൻ കഴിയും. യഹൂദ ജനതയെ ഇല്ലാതാക്കുവാൻ, ഭൂമിയിൽ നിന്ന് അവരെ തുടച്ചു മാറ്റുവാൻ എല്ലായ്പ്പോഴും ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അവരെ കൊല്ലുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. യഹൂദന്മാരെ മുടിക്കുക, കൊല്ലുക, ഇല്ലായ്മ ചെയ്യുക. കാരണം എന്താണ്? നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ ജനം എന്ന കാരണം കൊണ്ട്, ദൈവം അവരെ സഹായിക്കുന്നു എന്നതുകൊണ്ട് യഹൂദ ജനതയോട്, അനുഗ്രഹം പ്രാപിക്കുന്ന ജനതയോട് മറ്റുള്ളവർക്ക് അസൂയയും കോപവും അതുമൂലമുള്ള പ്രതികാരവും ഉണ്ടാകും. ഇവിടെ ഹാമാനിൽ വ്യാപരിച്ച ആ ആത്മാവ് അതിന്നും ഈ തലമുറയിലും ജാതികളിൽ, ജനങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവജനത്തെ മുടിക്കുവാൻ, ദൈവജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, അവരുടെ ജീവൻ എടുക്കുവാൻ ഒരുങ്ങിക്കൊണ്ട്, അതിനെന്തും ചെയ്യുവാൻ തയ്യാറായിക്കൊണ്ട്, കണക്കുകൂട്ടലുകളോടെ പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് ശത്രുവായവൻ ശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം എപ്പോഴും ഓർക്കേണ്ട കാര്യം, അന്ന് ആ സമയത്ത് ഒരു എസ്തേറിനെ ദൈവം കരങ്ങളിലെടുത്തുവെങ്കിൽ ഇന്ന് വ്യാപരിക്കുന്ന ഹാമാൻ്റെ ആ അഭിഷേകത്തെ, ഹാമാൻ്റെ ആ ശക്തിയെ തോൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവം തൻ്റെ ജനത്തെ പിന്നെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അഭിഷക്തന്മാർ എഴുന്നേൽക്കുന്നു. ശത്രുവിൻ്റെ കണക്കുകൂട്ടുകൾ തകർക്കത്തക്കവണ്ണം ദൈവം തൻ്റെ ജനത്തെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഭാഗം നാം വായിക്കുമ്പോൾ, ഇന്ന് നാം അത് ചിന്തിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നാം ദൈവഭാഗത്താണെങ്കിൽ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ, നാം അവൻ്റെ ജനമാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ, ഓർത്തുകൊള്ളുക, ദൈവം നമ്മോടുകൂടെയുണ്ട്. അവൻ തക്ക സമയത്ത് നമ്മെ വിടുവിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യും. ശത്രു എത്ര ശക്തരായിരുന്നാലും, ശത്രുവിൻ്റെ കണക്കൂട്ടലുകൾ പിഴയ്ക്കത്തക്കവണ്ണം. ശത്രുവിൻ്റെ ഒരുക്കങ്ങളെല്ലാം നിഷ്ഫലമാകത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കും. ദൈവം അതിനായി തൻ്റെ ജനത്തെ ഉപയോഗിക്കും. നമ്മയും ഉപയോഗിക്കുവാൻ, ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ ആ എസ്തേറിനെ പോലെ, മൊർദ്ദേഖായിയെ പോലെ ഒരുക്കമുള്ളവരായി ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ ആഖ്യാനിക്കുന്ന രംഗങ്ങൾ വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.